ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2047-ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. വികസിത് ഭാരത് യുവനേതൃസംവാദം നാളെ. രാജ്യത്തുടനീളമുള്ള 3000-ത്തോളം യുവനേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. മയക്കുമരുന്ന് കടത്തും ദേശീയ സുരക്ഷയും സംബന്ധിച്ച മേഖലാ സമ്മേളനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി കേരളത്തിൽ കൊച്ചിയിലെ കയർബോർഡ് ആസ്ഥാനം സന്ദർശിച്ചു. ഭാവഗായകൻ പി ജയചന്ദ്രന് ഔദ്യോഗിക ബഹുമതികളോടെ വിടയേകാൻ മലയാളക്കര. മലേഷ്യ സൂപ്പർ 1000 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സഖ്യം പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം വലുതാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. രാജ്യതാൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അധ്യക്ഷരുടെ 25-ാമത് ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യം വികസന പാതയിലാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
I have no doubt that our bureaucracy is so talented it can be transformative provided it does not suffer hiccups from other agencies. Since this is the only conveyance that democracy has to transform vision of the people that is sanctified on platforms like Lok Sabha and legislatures into ground reality, this segment has to be only the very best. It cannot afford to be anything but the very best because you are the architects of administrative edifice.
സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ നടക്കുന്ന വികസിത് ഭാരത് യുവനേതൃസംവാദം 2025-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 3000-ത്തോളം യുവനേതാക്കളുമായി ശ്രീ മോദി സംവദിക്കും. സാങ്കേതിക വിദ്യ, സുസ്ഥിരത, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ആശയങ്ങൾ യുവനേതാക്കൾ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. ലഹരിമരുന്ന് കടത്ത്, ദേശസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലാ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് കടത്തും ദേശസുരക്ഷയിൽ അതിന്റെ സ്വാധീനവും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. 14-ാമത് ലഹരിമരുന്ന് നിർമ്മാർജ്ജന പാക്ഷികം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്തു. 8 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ 1-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും മഹത്തായ പൈതൃകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പാണ് രാമക്ഷേത്ര നിർമ്മിതിയെന്ന് പ്രധാനമന്ത്രി രാംലല്ല വിഗ്രഹ പ്രതിഷ്ഠ വാർഷികദിന സന്ദേശത്തിൽ പറഞ്ഞു. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് 2 ദിനം മാത്രം ശേഷിക്കെ തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും വിവിധ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെ നഗരത്തിലെത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ സജ്ജമാക്കി. ഭക്തർക്ക് പ്രയാഗ്രാജിലേക്കും തിരിച്ചും സുരക്ഷിതവും കാര്യക്ഷമവുമായ യാത്ര ഉറപ്പാക്കാൻ ഇന്ത്യൻ റെയിൽവേ 10,000-ത്തിലധികം ട്രെയിനുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് റോഡ് ഗതാഗത വകുപ്പ് 7,000-ത്തിലധികം ബസുകൾ വിന്യസിക്കും. വിവിധ വിമാന കമ്പനികളും പ്രയാഗ്രാജിലേക്ക് വിമാന സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രി ജീതൻ റാം മാഞ്ചി കേരളത്തിലെത്തി. കൊച്ചിയിലെ കയർബോർഡ് ആസ്ഥാനം കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. അരൂർ, ചേർത്തല എന്നിവിടങ്ങളിലെ കയർ നിർമ്മാണ യൂണിറ്റുകളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ജമ്മുവിൽ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിക്കുമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ജമ്മുകാശ്മീരിൽ കാലാവസ്ഥാ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദുരന്ത പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കുന്നതിനുമാണ് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഭാവഗായകൻ പി ജയചന്ദ്രന് മലയാളക്കര കണ്ണീരോടെ വിട നൽകുന്നു. പാലിയത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. മന്ത്രിമാരായ അർബിന്ദുവും എംപി രാജേഷും സജി ചെറിയാനും പാലിയത്തെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. പ്രിയ ഗായകന് ആദരാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകൾ പാലിയത്തെ വീട്ടിലും എത്തി. ഡാറ്റാ സെന്ററുകളുടെ ഏറ്റവും വലിയ ആസ്ഥാനമായി മാറുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഗ്രിഡ്, സംശുദ്ധ ഊർജ്ജം, ഡാറ്റ സുരക്ഷ, പരിശീലനം ലഭിച്ച തൊഴിലാളികൾ എന്നിവയുടെ സഹായത്തോടെ രാജ്യത്തിന് ഈ ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഭാരത് കാലാവസ്ഥാ യോഗത്തിൽ ശ്രീ ഗോയൽ പറഞ്ഞു. പാരീസ് ഉടമ്പടി പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും മന്ത്രി പറഞ്ഞു.
We are committed to have about 40 or 45% of our installed capacity as renewable or clean energy by 2030, a target we accomplish in 2022 itself, 8 years ahead of schedule.
അടുത്ത 5 വർഷത്തിൽ ഭക്ഷ്യ കാർഷിക സമുദ്ര മേഖലയിൽ 10,000 കോടി രൂപ മൂല്യമുള്ള സാമഗ്രികളുടെ കയറ്റുമതിക്ക് ഇന്ത്യ പ്രാപ്തമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഇൻഡസ് ഫുഡ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. നൂതന സാങ്കേതിക വിദ്യ, മികച്ച പാക്കിംഗ്, സുസ്ഥിരത, വൃത്തി, കാര്യക്ഷമത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഇന്ത്യൻ കമ്പനികളോട് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. തുറമുഖ വികസനം, ദേശീയപാതാ വികസനം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ചാനലിന്റെ ബിസിനസ് കോൺക്ലേവിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു ശ്രീ നിതിൻ ഗഡ്കരി. തമിഴ്നാട്ടിലെ ഇലക്ട്രോണിക് രൂപകൽപ്പന നിർമ്മാണ കമ്പനിയായ സിർമ SGS ടെക്നോളജി ലിമിറ്റഡിന്റെ ചെന്നൈ ആസ്ഥാനത്ത് ലാപ്ടോപ്പുകൾ നിർമ്മിക്കുന്നതിനായുള്ള പുതിയ സംവിധാനത്തിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തറക്കല്ലിട്ടു. ലാപ്ടോപ്പുകൾ നിർമ്മിക്കുന്നതിനായി തായ്വാനിലെ മൈക്രോസ്റ്റാർ ഇന്റർനാഷണലുമായി സിർമ SGS സഹകരിക്കും. സിർമ SGS MSIയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലെ സുപ്രധാന നാഴികക്കല്ലായി ഈ സംരംഭം മാറുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ സൂപ്പർ 1000 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യൻ ജോഡികളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം കൊറിയൻ ജോഡികളായ സിയോസിയുംജെ കിം വോഹോൻ സഖ്യത്തെ ഇന്ന് നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FC മുഹമ്മദൻ FCയെ നേരിടും. ഗുവാഹത്തിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ATK മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പഞ്ചാബിൽ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി MLA ഗുർപ്രീത് ഗോഗി ബസി വെടിയേറ്റു മരിച്ചു. റിവോൾവർ വൃത്തിയാക്കുന്നതിനിടെ ഗോഗിക്ക് അബദ്ധത്തിൽ തലയ്ക്ക് വെടിയേൽക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അസമിലെ കൽക്കരി ഖനിയിൽ കുടുങ്ങിയ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. മറ്റു തൊഴിലാളികളെ കണ്ടെത്തുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ 6 ദിനവും പുരോഗമിക്കുകയാണ്. കൽക്കരി ഖനിയിൽ വെള്ളം നിറഞ്ഞതോടെയാണ് 9 തൊഴിലാളികൾ കുടുങ്ങിയത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹർഷ് മണി കേസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റവിമുക്തൻ. ട്രംപിന് തടവോ പിഴയോ നേരിടേണ്ടി വരില്ല. അധികാരത്തിലേറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിർണായക വിധി. 8 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇന്ത്യൻ വംശജയായ നാസ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ബഹിരാകാശ നടത്തത്തിനൊരുങ്ങുന്നു. ഈ മാസം 16 ബഹിരാകാശ യാത്രികൻ നിക് ഹേഗിനൊപ്പമാണ് സുനിതയുടെ ബഹിരാകാശ നടത്തം. ഇരുവരും ന്യൂട്രോൺ സ്റ്റാർ ഇന്റീരിയർ കോമ്പോസിഷൻ എക്സ്പ്ലോറർ എക്സ്റേ ടെലസ്കോപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും. പ്രവർത്തനക്ഷമമായ തെർമൽ ഷീൽഡുകളുടെ വിടവിലൂടെ സൂര്യപ്രകാശം കടന്നുവരുന്നത് ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ നിരീക്ഷണത്തിന് തടസ്സമാകുന്നതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണി. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനുള്ള അമേരിക്കൻ പിന്തുണ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും ചർച്ച നടത്തി. റഷ്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് മുകളിൽ ചുമത്തുന്ന ഉപരോധവുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും ടെലിഫോൺ ചർച്ച നടത്തി. റഷ്യൻ എണ്ണ, വാതകം എന്നിവയുടെ മേലാണ് ജോ ബൈഡൻ സർക്കാർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലും സമീപ പ്രദേശങ്ങളിലും പടരുന്ന കാട്ടുതീയിൽ 11 പേർ മരിച്ചു. പ്രാഥമിക കണക്കുകൾ പ്രകാരം 13,000-ത്തിലധികം കെട്ടിടങ്ങൾ തീപിടുത്തത്തിൽ നശിച്ചു. സ്വർണവിലയിൽ വർധന. സ്വർണം ഗ്രാമിന് 15 രൂപ ഉയർന്ന് 7,300 രൂപയും പവന് 120 രൂപ വർദ്ധിച്ച് 58,400 രൂപയുമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിക്കും. അടുത്ത മാസം നടക്കാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ അറിയിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ 2047 രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതിയും മതേതരത്വവും ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികൾ 100% നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ സംരംഭകനായ നിഖിൽ കാമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം പറഞ്ഞത്. ആഗോളതലത്തിൽ സമാധാനവും സമൃദ്ധിയും നിലനിർത്താൻ സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം പ്രധാനമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. വികസിത് ഭാരത് യുവനേതൃ സംവാദം നാളെ. രാജ്യത്തുടനീളമുള്ള 3,000-ത്തോളം യുവനേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. മയക്കുമരുന്ന് കടത്തും ദേശീയ സുരക്ഷയും സംബന്ധിച്ച മേഖലാ സമ്മേളനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി കേരളത്തിൽ കൊച്ചിയിലെ കയർബോർഡ് ആസ്ഥാനം സന്ദർശിച്ചു. ഭാവഗായകൻ പി ജയചന്ദ്രന് ഔദ്യോഗിക ബഹുമതികളോടെ വിടയാകാൻ മലയാളക്കര. മലേഷ്യ സൂപ്പർ 1000 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സഖ്യം പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.